നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് ജൂലൈ 5-ാം തീയതി 2020-ൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കൊറോണ കേസുകൾ, കോവിഡ് കേസുകളൊക്കെ വളരെ അധികം ഉയർന്നു വരികയാണ്. സംസ്ഥാനത്തും വളരെയധികം ഉയർന്നു വരികയാണ്. അത്രയും ആശങ്കാജനകമായൊരു ഒരു നിമിഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ ചൈന ഇന്ത്യ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുകയും അതിർത്തി സംഘർഷം വളരെയധികം രൂക്ഷമായിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് എന്നുള്ളത്. തദ്വസരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേ യൂണിയൻ ടെറിട്ടറി ആയ ലഡാക്കിലെ ലേ നഗരത്തിനടുത്തുള്ള നിമു എന്ന് പറഞ്ഞ സൈനിക കേന്ദ്രം സന്ദർശിക്കുകയുണ്ടായി. ഇത് രാജ്യത്തിന് ആകമാനം, സൈനികർക്ക് പ്രതി വിശേഷിച്ചും രാജ്യത്ത് ആകമാനം വലിയ ആവേശമാണ് ഉയർത്തിയതെങ്കിലും ചില കേന്ദ്രങ്ങൾ ചില എതിർപ്പ് ചില അത് മോശപ്പെടുത്തി സംസാരിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുമാത്രം തെറ്റായ പ്രചരണമാണ് ഇവർ പറയുന്നത് എന്ന് നിങ്ങളോടൊന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഇന്ന് ഈ ഓഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ തമ്പനയിൽ ആ ഇത് ഓഡിയോ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൽ നിമു എന്ന് പറഞ്ഞ ആ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യുക. ഈ കാശ്മീരിലെ പല കാസ്റ്റ് നെയിമും അറിയാം, OO ഉണ്ടാവും, നമ്മുടെ ബ്രാഡു അങ്ങനെ എന്നൊക്കെ പറയുന്ന കേട്ടുന്ന പോലെ. നിമു NIMOO എന്ന് പറയുന്ന ആ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക. ആ സ്ഥലം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഗൽവാൻ, അതായത് GOLO LLO WA എന്ന് പറഞ്ഞ ഗലോവാൻ എന്ന് പറഞ്ഞ പ്രൊനൗൺസിയേഷനാണ് ആ വാല്യൂ ഒക്കെ അത് അറിയപ്പെടുന്നത്. ആ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഗലോവാൻ ടു നിമു ഡിസ്റ്റൻസ് ഒന്ന് നോക്കുക. കുറച്ച് സൂമിങ്ങും സൂമൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നോക്കുക, അല്ലെ ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ശ്രീനഗർ ടു ലേ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഹൈവേ. നമ്മുടെ നാട്ടിലെ പല ബൈക്കർമാരും നമ്മുടെ ഈ അയല് പലതരം കൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ ബൈക്കിലൊക്കെ കെട്ടി വെച്ച് അല്ലെങ്കിൽ കാറിലൊക്കെ കെട്ടി വെച്ച് പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത്ര ആളുകൾ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് നിമു. അങ്ങനെ ആരും കേൾക്കാത്തൊരു സ്ഥലമൊന്നുമല്ല, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രം അവിടെയാണുള്ളത്, നിമുവിനാണുള്ളത്, ലേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പല വിമർശകരും പറയുന്ന ആദ്യത്തെ ഇപ്പോൾ ഈ വിമർശകർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നടുത്ത് നോക്കി കഴിഞ്ഞാൽ, ആദ്യം എന്ന് പറയുന്നത് നിമു ഒരു ഫോർവേഡ് പോസ്റ്റ് അല്ല, അത് അതിർത്തിയിൽ നിന്നും വളരെ ദൂരെയുള്ള സ്ഥലമാണെന്ന് ആണ് ആദ്യത്തെ ആരോപണം. ആ ആരോപണം ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. കാരണം ഏത് രീതിയിലാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും, വളരെയധികം വളഞ്ഞു പുളഞ്ഞു പോകുന്നൊരു റോഡ് മാർഗത്തിൽ 240 കിലോമീറ്റർ ദൂരെ തന്നെയാണ് ഈ നിമു എന്ന് പറഞ്ഞത്. ലേയും നിമു നമ്മുടെ അടുത്തടുത്താണ്. നിമു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗലവാൻ വാലിയിലേക്ക് നല്ല റോഡിപ്പം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടെന്ന് പറയുന്നു, 250 കിലോമീറ്ററൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ 250 കിലോമീറ്റർ അല്ല. അതായത് കോഴിക്കോട് നിന്ന് എറണാകുളത്ത് പോകുന്നോ അല്ലെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് പോകുന്നോ ആയിട്ടുള്ള 250 കിലോമീറ്റർ അല്ല ഈ ദൂരം. ഇത് വളരെയധികം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം, ഒരു റോഡാണ്. ആ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കൃത്യമായി നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതൊരു സ്ട്രെയിറ്റ് ഏരിയൽ ഡിസ്റ്റൻസ് യഥാർത്ഥത്തിൽ 100 കിലോമീറ്റർ മാത്രമേ വരുള്ളൂ. അപ്പോൾ അപ്പോഴും നിങ്ങൾ ചോദിക്കും, ഈ 100 കിലോമീറ്റർ ഇല്ലേ, വേണമെങ്കിൽ ഇത് വാലിയിൽ തന്നെ പോയിക്കൂടെ എന്ന്. അപ്പോൾ അങ്ങനെ വാലിയിലൊക്കെ പോകുന്നതിന് ശരിക്കും പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫും റിസ്ക്കിലാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ റിസ്ക് ഇതും റിസ്ക്കാണ്. ഇത്ര വലിയ ഒരു രാഷ്ട്രത്തലവനെന്നും ഇത്തരം ഏരിയകളിലേക്ക് പോകാൻ ആരും സമ്മതം കൊടുക്കുകയില്ല, മനസ്സിലായില്ലേ. അപ്പോൾ പോകാൻ പറ്റുന്നതിൽ ഒരു വിധം കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്ത് പോകാൻ പറ്റുന്നതിൽ ഏറ്റവും അടുത്ത് ദൂരെയുള്ള അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ഏറ്റവും ദൂരെയും അതിർത്തിയുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇന്നത് പ്രധാനമന്ത്രി സന്ദർശിച്ചത് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനം തന്നെ എല്ലാവർക്കും ഉണ്ടാകാൻ പാടുള്ളൂ. ആ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ 100 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യോമാക്രമണത്തിന് ശരിക്കും പറഞ്ഞാൽ അത് റിസ്ക്കുള്ള സ്ഥലമല്ലേ. കാരണം ഇന്നത്തെ യുദ്ധവിമാനത്തിൻ്റെയൊക്കെ സ്പീഡ് നമുക്കറിയാം, 2 Mach എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ സ്പീഡ്, 2 Mach എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 2000 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന സാധനങ്ങളാണ്. 100 കിലോമീറ്ററൊക്കെ പോകാൻ എത്ര ഏതാണെങ്കിലും ഒരു 3-4 മിനിറ്റ് മതി. ഈ 3-4 മിനിറ്റാണ് നമ്മൾ വ്യോമസാനക്കോ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ടീമിന് കിട്ടുന്ന ഒരു ടൈം. 3-4 മിനിറ്റിനുള്ളിൽ ഒന്നെങ്കിലും ഇതിനെ വെടിവെച്ചിടണം, അല്ലെ ആ ഒരു റെസ്പോൺ ഒരു മിസൈൽ ആക്രമണമോ ഒരു വ്യോമാക്രമണത്തിന് തടയാൻ അത്രയും സമയം കിട്ടുന്നുണ്ട്. ഡൽഹിയിലിരുന്ന ഒരു ഡോമൊക്കെ വെച്ച് കവർ ചെയ്യുന്ന പോലെയല്ല നമ്മുടെ ഈ അതിർത്തിയിലുള്ള ഒരു സംഭവം. അത് മാത്രമല്ല, തെറ്റി വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. കാരണം 100 കിലോമീറ്റർ അടുത്ത് വരെ അവർക്ക് വരാം അത്രയും, അല്ലെ ഒന്നും ഇല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം, ഡ്രോൺ എത്രയോ ഡ്രോൺ നടത്തുന്നില്ല ആൾക്കാർ, അപ്പോൾ ഡ്രോൺ ആക്രമണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വലിയ റിസ്ക് തന്നെയാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പോകുന്നത് ചിലപ്പോൾ ഇതിനേക്കാളും അടുത്തുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ യഥാർത്ഥ യുദ്ധഭൂമിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്രാവശ്യം പോയതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, അതൊരു അതിർത്തി സംഘർഷം സമയത്ത് നടക്കുന്ന സമയത്ത് അതേ അതിർത്തിയിൽ നിങ്ങൾ അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ആരും ഒരു കുറച്ച് ധൈര്യത്തോടെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ആ 250 കിലോമീറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഒരു റോഡ് ഡിസ്റ്റൻസ് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ശരിക്കും വിമർശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും കഴമ്പില്ലാത്തതാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിയാണ്, ചൈനീസ് കരസേനയ്ക്ക് നമ്മുടെ സ്ഥലത്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ 250 കിലോമീറ്റർ മാർച്ച് ചെയ്യണം, പക്ഷെ വ്യോമസേനക്കോ ഒരു 3 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും, 3 ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതുള്ളൂ ആ സ്ഥലത്തേക്ക് ഡയറക്റ്റായിട്ടൊരു വ്യോമാക്രമണം നടത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മറക്കരുത്. അതാദ്യത്തത്. രണ്ടാമത്തെ കാര്യം, മുൻ പ്രധാനമന്ത്രിമാർ പോയിട്ടില്ല എന്നുള്ളതാണ്. മുൻ പ്രധാനമന്ത്രി വരെ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയുന്നത് മൻമോഹൻ സിംഗ് സിയാച്ചിനിൽ പോയിട്ടില്ലായിരുന്നു. സിയാച്ചിൻ മൻമോഹൻ സിംഗ് മാത്രമല്ല പല ആൾക്കാരും പോയിട്ടുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗ് ഒക്കെ പോയതപ്പോഴാണ് അതിർത്തിയിൽ നിന്നും യാതൊരു പ്രശ്നമില്ലാത്ത സമയത്ത്, അതിർത്തിയൊക്കെ വളരെ കാമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദീപാവലിക്കും മറ്റു പല ഉത്സവങ്ങൾക്കും സൈനികർ മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ വാച്ച് അങ്ങനെ തുടങ്ങിയ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിയാച്ചിനിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇപ്പം എന്തായാലും ഇമ്പോർട്ടൻസ് ഉള്ളത്? ഇന്നത്തെ അതിർത്തി അങ്ങനെയാണോ? ഇന്നത്തെ അതിർത്തിയിൽ കല്ലും പടിയും എടുത്ത് അടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സമയത്ത് പോകുന്നതും അന്ന് മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമയത്ത് അത് ഓരോ സമയത്തും ഓരോ ഇതാണ്. അന്നുള്ള വീഡിയോ എടുക്കുന്നതും ആ ഓഡിയോ ഫോട്ടോയിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയാണോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ശരി, മറ്റ് പ്രധാനമന്ത്രിമാർ യുദ്ധത്തിന് ശേഷം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിയാണ്, യുദ്ധത്തിന് സമയത്തൊക്കെ പോയിട്ടുണ്ടെന്ന് ശരിയാണ്, അതൊന്നും തെറ്റല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്കൊട്ടും ചെയ്തിട്ടില്ല. അത് വളരെയധികം ഷെയർ ചെയ്യപ്പെട്ടൊരു ഫോട്ടോ ആണ്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിയാച്ചിൽ പോയതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഈ ചോദിക്കുന്ന നീമൂര്, ഞാൻ ഇവിടെ 250 കിലോമീറ്റർ ദൂരെ യുദ്ധഭൂമിയിൽ നിന്ന് ദൂരെയാണെന്ന് പറയുന്ന നിങ്ങൾ, ഈ കൊറോണയൊന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ കൊറോണ ഉള്ള കാരണം ബൈക്കർമാരൊന്നും പോകുന്നില്ല അങ്ങോട്ടും. ഇപ്പം നിങ്ങൾ പോവോ? ഒരു സിവിലിയനായിട്ട് നിങ്ങൾ അവിടെ ഇത്രയും ദൂരത്തിൽ ലേലിൽ പോകാൻ നിങ്ങൾ തയ്യാറാണോ? ആർമി ശരിയാണ്, നിങ്ങൾ ആർമി പറയണം, നിങ്ങൾ വരുവാണ് വന്നോ കുഴപ്പമില്ല, പക്ഷേ സ്വന്തം റിസ്ക്കിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോവോ? സത്യം പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പോവില്ല. കാരണം ഇന്ന് നമുക്ക് പോകാൻ അത്രയും റിസ്ക് എടുത്ത് അടുത്ത വരെ കൊണ്ടുപോയിട്ട് വെടി കൊള്ളാനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റില്ല അല്ലേ? അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ടൊരു സിവിലിയൻ പോലും പോകാൻ മടിക്കുന്നൊരു സമയത്ത് ഇത്രയും വലിയൊരു VVIP വിസിറ്റ് നടത്തണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. പിന്നെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ കുറച്ച് നല്ലതാണ്, പിന്നെ രാജ്യാന്തര മര്യാദകളൊക്കെ മാനിച്ചുകൊണ്ട് അങ്ങനെ അറ്റാക്കൊന്നും വരില്ല എന്നുള്ളൊരു ധൈര്യം, പിന്നെ ചൈനക്കാരെയൊക്കെ എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ? ആ ധൈര്യത്തിൽ പോകും തന്നെ. അത് അതൊരു പ്രധാന ഒരു ആരോപണമാണ്. രണ്ടാമത്തെ ആരോപണം വന്നിരിക്കുന്ന ഈ പിന്നെ സൈനികരെ പിന്നെ പ്രദർശന വസ്തുവാക്കി ആശുപത്രിയിലെല്ലാം കാണിച്ചത് അവരെ പ്രത്യേക വേറൊരു മുറിയിൽ ഇട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ഈ MCA ഇൻസ്പെക്ഷൻ, മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോൾ പല ആശുപത്രികളും പല മെഡിക്കൽ കോളേജുകളും ഈ രോഗികളെ പിടിച്ച് രോഗികളെ സൃഷ്ടിക്കുന്നില്ല. അവിടെ പിന്നെ ഗോസ്റ്റ് പേഷ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഗോസ്റ്റ് ലെക്ചേഴ്സുണ്ട് ഗോസ്റ്റ് പേഷ്യൻസ് ഒക്കെ. എന്ന് വെച്ചാൽ MCA വരുമ്പോൾ മെഡിക്കൽ കൗൺസിൽ വരുമ്പോൾ അവിടെ പണിയെടുക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് കാലിലൊരു കെട്ടും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് രോഗികളാവും. കാരണം അത്രയും രോഗികളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് MBBSനൊക്കെ അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും ഒരു വില കുറഞ്ഞ ആരോപണമാണ് പല ആളുകളും ഇപ്പം ഉന്നയിച്ചിരുന്നത്. പിന്നെ അത് പല ആളുകളും പിൻവലിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അത് ഏതൊരാൾക്കും മനസ്സിലാവും ഒരു ആശുപത്രി അതങ്ങനെയല്ല എന്ന്. ആശുപത്രി ഇപ്പം അടച്ചിട്ട് ആശുപത്രി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ സ്ഥലത്തൊക്കെ അടച്ചിട്ടേ എന്തെങ്കിലും വാർഡ്, ഇത്രയും ഇതുള്ള ഒരു വാർഡാണെങ്കിൽ തുറന്നു ഇട്ട വാർഡായിരിക്കും, AC ഒക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു അടച്ചിട്ടൊരു റൂം, അത് ആശുപത്രിയല്ല, അത് ആശുപത്രി മുറിയല്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്നത് തന്നെയാണ്. പക്ഷേ അത് ആശുപത്രിക്കുള്ളിലത്തെ ഉള്ളിലുള്ള ഒരു സ്ഥലം തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. മാത്രമല്ല ഇദ്ദേഹം ലേയിലെ ആശുപത്രിയിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന, അദ്ദേഹത്തിൻ്റെ കോൺവോയ് വാഹന വ്യൂഹം ആശുപത്രിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യമുണ്ട്, പുറത്തു വരുന്ന ദൃശ്യമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണിച്ച ദൃശ്യം അദ്ദേഹത്തിന് ആശുപത്രിയുടെ ഉള്ളിൽ കാണുന്ന കാര്യം പറയുന്നില്ല. പിന്നെ നിങ്ങളിത് മനസ്സിലാക്കുന്നത് കൊറോണ സമയമല്ലേ, ചെയ്തെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെച്ചാൽ അവർ പിന്നെ പരിക്കേറ്റ സൈനികരെ എന്താ പറയുക, പ്രധാനമന്ത്രി കാണാൻ വേണ്ടിയിട്ട് അവരെ പ്രത്യേക വേറൊരു മുറിയിലാക്കി, അവർ പിന്നെ മുറി ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു ബെഡിലൊക്കെ ആക്കി അവരെ കിടത്തി. അതല്ല ശരി. പിന്നെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. കാരണം ഈ ചൈനീസ് സൈന്യത്തിൻ്റെ അടികൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നു മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചൈനീസ് സൈന്യത്തിൻ്റെ, നിങ്ങളത് മനസ്സിലാക്കാം, ചൈനീസ് സൈന്യത്തിൻ്റെ പിന്നെ ആക്രമണത്തിൽ മരണപ്പെട്ടു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലല്ല മുറിവ് കൂടുതൽ, മനസ്സിനാണ് ആ മുറിവ് കൂടുതൽ അല്ലേ? തൊട്ടടുത്തുള്ള ആൾ മരണപ്പെടുന്ന കൊല്ലുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു രോഷം അത് എത്ര ഉണ്ടാവും? അല്ലെ, വലിയൊരു ദേഷ്യം ഉണ്ടാവില്ലേ? ആ ദേഷ്യമുള്ള സമയത്ത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രാജ്യ നേതാവ് വന്നിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങളെ ചെയ്യുന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ യുദ്ധമൊക്കെ അങ്ങനെ എന്തുമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം കൊറോണയിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ രാജ്യത്ത് ഇത്രയും വിലക്കയറ്റവും പല പ്രശ്നങ്ങളുള്ള സമയത്ത്, ഈ കൊറോണയുടെ സമയത്ത് യുദ്ധമൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ അത് വേറെ ചർച്ച. പക്ഷേ ഈ സംഭവ സമയത്ത് മനസ്സിനേറ്റ ഈ മുറിവ് വന്ന ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈനികർക്കൊരു ലേശം ഒരു ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നത് വളരെ മോശമായിപ്പോയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം അതിന് അതാണ് ആ ഒരു പറയാനുള്ളൊരു ഒരു പോയിന്റ്. പിന്നെയുള്ള അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ കേട്ടെ ഇപ്പം ഈ ഇതിൽ ഐ സി യുവിലുള്ള കുറേ പേഷ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഐ സി യുവിലെ പേഷ്യൻസിനെ ഞാൻ കാണാൻ വേണ്ടി ഈ പ്രധാനമന്ത്രി ഐ സി യുവിൽ കയറി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാക്കുന്ന ആളുകളുണ്ടാക്കുന്ന ആ ഒരു ഇതെന്തായിരിക്കും? ഐ സി യുവിൽ കയറി രോഗികളുടെ ഇതിലേക്ക് മാറ്റി പ്രധാനമന്ത്രിക്ക് പല കോണ്ടാക്റ്റ് ഉണ്ട്, കൊറോണ അങ്ങോട്ട് പടർത്തി ഐ സി യുവിലാക്കി എന്ന് പറഞ്ഞ് ഒട്ടനവധി ഡോക്ടർമാരല്ലേ മെഡിക്കൽ കമ്മ്യൂണിറ്റി തന്നെ എതിരായി പോലെ. അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആശുപത്രിയിൽ നിന്നും നമുക്ക് കാണേണ്ട ആളുകളെ ഒന്ന് ജസ്റ്റ് മാറ്റിയിരുത്തിയിട്ട് അവിടെ പോയിട്ടൊരു സന്ദർശനം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഒരു ലേസ് ഒരു ലോജിക്ക് വെച്ച് ഇതിൽ അങ്ങനെ വലിയ ആനേൻ്റെ അത്ര ബുദ്ധിയൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ഒരു കാരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഈ കാരണം നിങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ശത്രുക്കളാണെന്നതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അവർ പറഞ്ഞു ചിരിക്കും, അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും, അവർ കൊടുക്കില്ല. ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് എന്താ പറയുക, പിന്നെ ഇന്ന് പിന്നെ അടുത്ത് പറയുന്ന മാധ്യമ കവറേജ് വല്ലാണ്ട് കൂട്ടിയെന്ന്, അത് തെറ്റാണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഔദ്യോഗിക മീഡിയേനെ മാത്രമേ അവർ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളൂ. രഹസ്യ സന്ദർശനം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തിയത് പോകുന്നത്. ഏതോ മിലിറ്ററിയിലെ ഏതോ ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞതിന് ശേഷം അവസാനം ആ ഗ്യാപ്പ് കൂടെ തന്നെ പ്രധാനമന്ത്രിയും പോവുകയാണ് ചെയ്തത്. അപ്പം രഹസ്യ സന്ദർശനത്തിന് ഇന്ത്യയുടെ പിന്നെ ഔദ്യോഗിക ഈ ദൂരദർശൻ മാത്രമേ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ദൂരദർശൻ്റെ ആ വീഡിയോ ഫുട്ടേജ് കുറച്ച് ലേറ്റായിട്ട് മറ്റ് ചാനലുകളും സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പം വാട്സപ്പും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും ഇത്രയും വലിയ കവറേജ് കിട്ടുന്നത്. മാത്രമല്ല ലോക്ക്ഡൗണുമാണ് ഇതിൻ്റെ ഒരു കാരണം. കാരണം സംഭവം നടക്കുന്നത് മൊത്തം ഉച്ച സമയത്താണ്. മുമ്പ് ഏതെങ്കിലും ഒരു സമയത്തായിരുന്നെങ്കിലും ഉച്ച സമയത്ത് എല്ലാവരും ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ശ്രദ്ധിക്കുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരും കൊറോണയായിട്ടാണ്, കുറേ ആൾക്കാർ വർക്ക് ഫ്രം ഹോമാണ്, ലോക്ക്ഡൗൺ ആണ്, കൂടുതൽ ആൾക്കാരും വീട്ടിലുണ്ട്, ടി വി നന്നായിട്ട് കാണുന്നത്. ആ ഒരു സമയത്ത് നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടി. മാത്രമല്ല ഇദ്ദേഹവും പല നേതാക്കന്മാരും പല അതിർത്തി സ്ഥലത്തും പോയിട്ടുണ്ട്. ദീപാവലി സമയത്ത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആഘോഷവേളകളിൽ സ്ഥിരമായിട്ട് മോദി പല സൈനിക പോസ്റ്റുകളും സന്ദർശിക്കലുണ്ട്. അതിന് മാത്രമൊന്നും യാതൊരു ഇമ്പോർട്ടൻസും കിട്ടാറില്ല സാധാരണ. ഒരു അന്നത്തെ പിറ്റേ ദിവസം പത്രത്തെ ഒരു ഫോട്ടോ. പക്ഷെ ഇതെന്തുകൊണ്ട് കിട്ടി? കാരണം ഇന്നത്തെ ഇതിൽ ഫോട്ടോ ഓപ്പറേഷനായി കൊടുത്തുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രാധാന്യം കിട്ടിയത്. കാരണം ഇതെന്ന് വെച്ചാൽ അതിർത്തി സംഘർഷം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനെ ഇത് വലിയ മീഡിയ ഓപ്പറേഷനാന്ന് പറഞ്ഞിട്ട് ആക്കുന്നത്. പിന്നെ കുറേ ആൾക്കാരൊക്കെ കുറച്ച് തള്ളു കുറച്ചുണ്ടാവും, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഫാക്ട്സ് ആർ ഫാക്ട് അല്ലേ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കി നിൽക്കണം. എന്നാൽ ശരിയെന്നാ ഓക്കെ.